Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി
വചനവീഥി 147-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തല പഠനം നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ശ്രവിച്ചതാണ്. മനോഹരമായ ഈ സ്തുതിപ്പിൻ്റെ ഘടനയാണ് അതിലൂടെ നമുക്ക് വ്യക്തമായി കിട്ടിയത്. ദൈവത്തിൻ്റെ മഹിമാതിരേകങ്ങൾ, വിശിഷ്യ രക്ഷണീയ വൈഭവം സങ്കീർത്തകൻ അനുസ്മരിച്ചുകൊണ്ടും വിവരിച്ചുകൊണ്ടുമാണ് സ്തുതിക്കാനുള്ള, ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം നൽകുന്നത്. 3 വ്യത്യസ്ത പദങ്ങളാണ് സ്തുതിക്കാനുള്ള ആഹ്വാനമായി 3 വിവിധ സ്ഥാനങ്ങളിൽ ഗായകൻ പ്രഭിണിതം പോലെ അല്ലെങ്കിൽ ഭാരതീയ ശൈലിയിൽ ഒരു പല്ലവി പോലെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ് അവ. 1, 7, 12 പദങ്ങളാണെന്നും നാം കഴിഞ്ഞ ഖണ്ഡത്തിൽ മനസ്സിലാക്കിയതാണ്. വിപ്രവാസത്തിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ ജനത്തിന് സിയോനിൽ അല്ലെങ്കിൽ ജെറൂസലത്ത് ഉണ്ടായ അനുഭവം വികാരമാണിത്. ദൈവം തങ്ങളെ സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്നൊരു വികാരമാണ് അല്ലെങ്കിൽ അനുഭവമാണ് അവർക്ക് അന്ന് അവിടെ ഉണ്ടായത് എന്ന് വേണം പദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഇസ്രായേൽ അനുഭവിച്ച ഉൾക്കൊണ്ട ദൈവത്തിൻ്റെ പിതൃഭാവവും പിതൃഗേഹത്തിൻ്റെ അനുഭവങ്ങളുമാണ് സ്തുതിപ്പായി ഈ ഗീതത്തിൽ ഉയരുന്നത്. ഇസ്രായേൽ മക്കളെ സ്തുതിപ്പിൻ്റെ വികാരത്തിലേക്കുണർത്തിയ സാഹചര്യവും സന്ദർഭവും ഗീതത്തിൻ്റെ ആദ്യ പദങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഗീതം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് ബിന്ദു ജോസഫും സംഘവുമാണ്.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
സ്തുതിപ്പിനുള്ള ആഹ്വാനമാണ് നാം ശ്രവിച്ചത്. എന്നിട്ട് ഉടനെ തന്നെ സങ്കീർത്തകൻ അതിന് പറയുന്ന കാരണങ്ങളും ശ്രദ്ധേയമാണ്. അവ 2-3 പദങ്ങളാണ്.
കർത്താവ് ജെറൂസലത്തെ പണുതുയർത്തുന്നു, ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ചു കൂട്ടുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ അവിടുന്ന് വച്ചുകെട്ടുന്നു, വച്ചുകെട്ടുന്നു.
സ്തുതിക്കാനുള്ള കാരണങ്ങൾ ഈ പദങ്ങളിൽ വ്യക്തമാണ്. യാവേ, ദൈവം ചിതറിപ്പോയ ഇസ്രായേൽ മക്കളെ വിളിച്ചുകൂട്ടുകയും അവിടുന്ന് ഇസ്രായേലിനെ മെല്ലെ പണുതുയർത്തുകയുമാണ്. 2-ാമത്തെ പദം ഇങ്ങനെ സ്തുതിക്കാനുള്ള കാരണം പറയുമ്പോൾ 3-ാമത്തെ പദം മറ്റൊരു കാരണം പറയുന്നു. അവിടുന്ന് തകർന്ന ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും മുറിവ് അവിടുന്ന് ഉണക്കുകയും ചെയ്യുന്നു എന്ന്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം നൽകുന്ന സങ്കീർത്തകൻ അതിനുള്ള കാരണങ്ങൾ, കാര്യകാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ആലാപനത്തിലൂടെ സ്തുതിപ്പിലൂടെ പുരോഗമിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചിറങ്ങുകയും അവ തിരിച്ചെത്തുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന അജപാലകനും നല്ലിടയനുമായ ദൈവം തൻ്റെ അജഗണത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെ വീക്ഷിക്കുകയും എണ്ണിത്തിട്ടപ്പെടുത്തുകയും പേരു ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നുവെന്നാണ് പദങ്ങൾ പറയുന്നത്. ഇതാണ് 4-ാമത്തെ പദത്തിൻ്റെ ഉള്ളടക്കം. ഈ പദം ശ്രവിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ വിവരണത്തിലേക്ക് ഇനിയും കടക്കാം.
ദൈവം നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നു, അവയോരോന്നിനും അവിടുന്ന് പേരിടുന്നു, അവയോരോന്നിനും അവിടുന്ന് പേരിടുന്നു.
എണ്ണിത്തിട്ടപ്പെടുത്തുക, എണ്ണി നോക്കുക എന്ന പ്രയോഗം പിതാവിന്റെ കരുതലും സ്നേഹവുമാണ് പ്രകടമാക്കുന്നത്. എല്ലാവരുമുണ്ടോ, ആരുടെയെങ്കിലും കുറവുണ്ടോ, ആരെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ശ്രദ്ധയും കരുതലുമാണ് പദങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. വാനവിധാനങ്ങളിലെ നക്ഷത്രങ്ങളെ മനുഷ്യർക്ക് പൂർണ്ണമായും എണ്ണാനാവില്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും അവയിൽ ചിലതിനെ ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിയുകയും അവയ്ക്ക് പേരിടുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നും ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഖഗോളോർജ തന്ത്രജ്ഞന്മാരും അവരുടെ പഠനം തുടരുകയാണ്. എന്നിട്ടും നക്ഷത്രങ്ങൾ എത്രയെന്നോ ഈശ്വര സൃഷ്ടി സ്വരൂപങ്ങൾ പോലെ നിലകൊള്ളുന്ന സൗരയൂഥത്തിൻ്റെയും ക്ഷീരപഥങ്ങളുടെയും വ്യക്തമായൊരു ധാരണയോ ഇനിയും മെനഞ്ഞെടുക്കാൻ മനുഷ്യർക്കാവുന്നില്ല. അപ്പോഴും സങ്കീർത്തകൻ പാടുന്നു, നക്ഷത്രങ്ങളുടെ എണ്ണം ദൈവം തിട്ടപ്പെടുത്തുന്നു, അവയോരോന്നിനും അവിടുന്ന് പേരിടുന്നു, അവയോരോന്നിനും അവിടുന്ന് പേരിടുന്നു.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ അവിടുന്നു വച്ചുകെട്ടുന്നു, അവിടുന്നു നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നു. ദൈവമേ പേരിടുന്നു.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു.
പൂർവ പിതാവായ അബ്രാഹത്തോട് ദൈവം ഉൽപ്പത്തിയിൽ ചെയ്ത വാഗ്ദാനം ഇവിടെ അനുസ്മരണീയമാണ്. തന്റെ സൃഷ്ടികളോടും ജനത്തോടുമുള്ള വാത്സല്യാതിരേകത്തിന് ദൈവം ഉപമാനമാക്കുന്നത് നക്ഷത്രങ്ങളെയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെയാണ്.
ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും പിന്നെ കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും വർദ്ധിപ്പിക്കും, ഞാൻ വർദ്ധിപ്പിക്കും.
അളവുകളില്ലാത്തതും അതിരുകളില്ലാത്തതുമായ ദൈവസ്നേഹമാണ് സങ്കീർത്തകൻ വരികളിൽ ഏറ്റുപാടുന്നത്. ജ്യോത്സ്യന്മാരെ ആശ്രയിച്ച് ജീവിതങ്ങൾ ക്രമീകരിക്കുന്നവരുണ്ടല്ലോ. ഇവിടെ ജ്യോത്സ്യനറിയാവുന്ന ഏതാനും നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യൻ്റെ ആയുസ്സും ആയുസ്സിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും പിന്നെ മോഹിപ്പിക്കുന്ന ജീവിതകോട്ടകളെയും കുറിച്ച് പ്രവചനങ്ങൾ നടത്തി ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ. ലത്തീൻ ഭാഷയിലൊരു പ്രയോഗമുണ്ട്, ഹോക്കൂസ് പോക്കൂസ് പരിപാടിയെന്ന്, ഒരു തരം കബളിപ്പിക്കൽ. കബളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നക്ഷത്രഫലങ്ങളിൽ അല്ലെങ്കിൽ വാരഫലങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിഷമം വന്നാലോ? എങ്കിലും ഒരു വ്യാമോഹിപ്പിക്കലല്ലേ ഇത് സങ്കീർത്തകൻ നമുക്ക് പകർന്നു നൽകുന്നത്. ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത കൃപയിലുള്ള ആശ്രയബോധമാണ് അടുത്ത പദം. അഞ്ചാമത്തെ പദം അതുതന്നെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്.
ദൈവം വലിയവനും കരുത്തുറ്റവനുമാണ്, അവിടുത്തെ വിജ്ഞാനം അളവറ്റതാണ്, അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്.
ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആരും പെട്ടെന്ന് ചോദിക്കാം, ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ദൈവം തൻ്റെ വലുപ്പവും കരുത്തും വിജ്ഞാനവും പ്രകടമാക്കുന്നതെന്ന്? വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വലിയ അത്ഭുതമാണിത്, ദൈവത്തിൻ്റെ കരുത്തും അവിടുത്തെ അനന്തമായ ശക്തിയും. ദൈവം എളിയവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ വിനീതരെ ഉയർത്തിക്കൊണ്ടാണ് തൻ്റെ കരബലവും കരുത്തും അളവറ്റ വിജ്ഞാനവും പ്രകടമാക്കുന്നത്. ഇത് ആശ്ചര്യാവഹം തന്നെ. ദൈവം നമ്മെ വിളിക്കുന്നു, എളിയവരായ നിങ്ങളെയും എന്നെയും വ്യക്തിപരമായി വിളിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവിടുന്ന് കൈപിടിച്ചു നടത്തുന്നു, വീഴുമ്പോൾ താങ്ങുന്നു, പിന്നെയും അവിടുന്ന് നടത്തുന്നു. ദൈവത്തിൻ്റെ എളിമയും വിനീതഭാവവും ആശ്ചര്യാവഹം എന്ന് പറയാതിരിക്കാൻ വയ്യ. ദൈവരാജ്യത്തിൻ്റെ വൈരുദ്ധ്യവും വിരോധാഭാസവുമാണിത്. നാം പഠനവിഷയമാക്കിയിരിക്കുന്ന സങ്കീർത്തനത്തിലെ ക്രിസ്തുഭാവം, ദ ക്രിസ്റ്റലോജിക്കൽ പെർസ്പെക്റ്റീവ്, ഇത് തന്നെയാണ്. ഈ ഭൂമിയിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ ദൈവം കാണുന്നില്ലേ? ചോദിക്കാം, ചോദിക്കുന്നവരുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പി ഭാസ്കരൻ മാഷിൻ്റെ കവിതയും പുകഴേന്തിയുടെ വരികളും പി ജയചന്ദ്രൻ്റെ യുവശബ്ദവുമാണ്.
വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മന്നിതിലിഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാരപ്പരപ്പിതിൽ അന്ധനാര്.
നമുക്കറിയാം മനുഷ്യൻ തന്നെയാണ് അന്ധനാകുന്നത്. ഈ ഗാനം തുടർന്നും ശ്രവിച്ചാൽ നട്ടുച്ച നേരത്ത് പാതിരാവ്, ജീവിതത്തിൻ്റെ ശൂന്യത എന്നുള്ള പ്രയോഗങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് മനുഷ്യൻ തന്നെയാണ് ഇരുട്ട്, ജീവിതത്തിൽ ഇരുട്ട് സൃഷ്ടിക്കുന്നത്. നിങ്ങളും ഞാനും തന്നെ നമ്മുടെ സ്വാർത്ഥതയും ആർത്തിയും അത്യാഗ്രഹവും വെട്ടിപ്പിടിക്കലുമാണ് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത്, കുടുംബങ്ങളെ ശിഥിലമാക്കുന്നത്, ജോലിസ്ഥലങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത്, സമാധാന ജീവിതം എവിടെയും നശിപ്പിക്കുന്നത്. ഇന്ന് സങ്കീർത്തകനോടൊപ്പം ഈ സ്തുതിപ്പിലൂടെ, ഈ പദങ്ങളുടെ പഠനത്തിലൂടെ നമുക്ക് ദൈവീക കാരുണ്യത്തിലേക്ക് തിരിയാം. അവിടുന്ന് നമ്മുടെ മുറിപ്പെട്ട ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കട്ടെ. നമ്മുടെ സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും നിങ്ങളെയും എന്നെയും അവിടുന്ന് സുഖപ്പെടുത്തട്ടെ, അവിടുന്ന് ബലപ്പെടുത്തട്ടെ.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്, അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് തൻ്റെ എളിയവരെ ഉയർത്തുന്നു, ദൈവമേ ദുഷ്ടരെ അവിടുന്നു നിലം പരിശാക്കുന്നു.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147 പദങ്ങളുടെ വ്യാഖ്യാനമാണ് ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അടുത്ത പ്രക്ഷേപണത്തിലും ഈ ഗീതത്തിൻ്റെ വ്യാഖ്യാന പഠനം, അല്ലെങ്കിൽ പദങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് തുടരാം.